Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Mandukyam commentary presented by Swami Nirmalanandagiri. Thank you. Om Namah Shivaya.
കുറെ കഴിഞ്ഞ അവനിൽ മാറ്റം ഉണ്ടാകുന്നത്. വിഷയം അവിടെ ഇരിക്കുന്നു, ശരീരിയായ ഞാനിവിടെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് എനിക്ക് വിറയ്ക്കുമ്പോൾ, എനിക്ക് വിയർക്കുമ്പോൾ, എനിക്ക് കോപം വരുമ്പോൾ, എനിക്ക് സന്തോഷം വരുമ്പോൾ, എനിക്ക് രോമാഞ്ചമുണ്ടാകുമ്പോൾ ഒക്കെയാണ് ഞാൻ അറിയുന്നത്. ഇതൊക്കെ എന്നോട് ചോദിക്കാതെ ആ വസ്തു ഉണ്ടാക്കുന്നു എങ്കിൽ ഉണ്ടാക്കുകയില്ല, ഉണ്ടാക്കുകയില്ല, ഉണ്ടാക്കും. എൻ്റെ മകളെ, എൻ്റെ ഭാര്യയെ, എൻ്റെ അച്ഛനെ, എൻ്റെ അമ്മയെ, എൻ്റെ സുഹൃത്തിനെ, എൻ്റെ സഹോദരനെ, എൻ്റെ സഹോദരിയെ ജീവനോടെയും ജീവനില്ലാതെയും, ജീവൻ പോകുമോ എന്ന് സംശയിക്കുന്ന രോഗങ്ങളോടുകൂടിയും അരോഗദൃഢഗാത്രമായും ആനന്ദരൂപമായും ദുഃഖരൂപമായും ഭയരൂപമായും ഒക്കെ കാണേണ്ടി വരുമ്പോൾ, എനിക്ക് പ്രിയങ്കരങ്ങളായ വസ്തുക്കളെ, എനിക്ക് ദ്വേഷമുള്ള വസ്തുക്കളെ ഒക്കെ ബാഹ്യമായി കാണുമ്പോഴും ഈ എൻ്റെ ശരീരത്തിന് യാതൊരു കോട്ടവും ആ കാഴ്ചയോ ആ വസ്തുവോ വരുത്തി വച്ചില്ലെങ്കിലും അതെൻ്റെ എൻസൈമുകളെ, എൻ്റെ ഹോർമോണുകളെ ഒക്കെ മാറ്റിമറിക്കുകയും എന്നിൽ അനന്തകോടി പരിണാമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എങ്കിൽ വസ്തു അവിടെയും ഞാനിവിടെയും ഇരുന്ന് ഈ പ്രക്രിയയ്ക്ക് വിധേയമായത് ഏത് ശാസ്ത്രത്തിൻ്റെ, ഏത് സാങ്കേതിക വിദ്യയുടെ ഏതളവ് കോലുകളിലൂടെ മാനവൻ പഠിക്കും? ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വികസിക്കുകയും ഇത്രയും പഠിപ്പുണ്ടാവുകയും പഠിപ്പിൽ അഭിമാനിക്കുകയും വീടിൻ്റെ മുമ്പിൽ പേരിൻ്റെ അവസാനം പഠിച്ചതിൻ്റെ അക്ഷരങ്ങളെല്ലാം നിരത്തി എഴുതുകയും എഴുതിക്കഴിഞ്ഞിട്ടും താനും വിഷയങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ ഭാവതലങ്ങൾ ഒന്നറിയുവാനോ അതിനെ നിയന്ത്രിക്കുവാനോ അതിങ്ങനെയാണെന്നെങ്കിലും ഉൾക്കൊള്ളുവാനോ അങ്ങനെ ഒന്നുണ്ടോ എന്ന് അന്വേഷിക്കുവാനോ ഇനിയും മാനവൻ തുനിയാതിരിക്കുകയും അവൻ അറിവിനെ അവൻ്റെ ജീവിതത്തിനുള്ള ഏറ്റവും വലിയ വിപണിയായും വ്യവസായമായും വളർത്തിക്കൊണ്ടു പോവുകയും ചെയ്യുമ്പോൾ എന്നാണ് ഈ മാനവൻ ശാന്തനാവുക? എത്ര കൊല്ലമാണ് ഈ ദൃശ്യങ്ങളിട്ട് പഠിച്ചത്? നിങ്ങളിരിക്കുന്നവർ ഏറ്റവും കുറഞ്ഞത് 10 കൊല്ലം പഠിച്ചിട്ടുണ്ട്. ശരിയല്ല, LKG യും UKG യും ഇല്ലാത്ത കാലങ്ങളിൽ പഠിച്ചവരാണെങ്കിൽ പോലും ഒരു 10-ാം ക്ലാസ് വരെ തള്ളിയിട്ടുണ്ടാവും. നിങ്ങളൊക്കെ മുഖം കണ്ടിട്ട് ഏതായാലും അതിൽ കൂടുതൽ പഠിച്ചവരായിട്ടാണ് കാണുന്നത്. 15-20 കൊല്ലം പഠിച്ചവരുടെ മുഖമാണ് ഞാൻ കാണുന്നത്, പരിചയക്കാരുടെ മുഴുവൻ. ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ ഈ പഞ്ചഭൂതങ്ങളുടെ ഈ ലോകം? ഏതാണ്ട് ഒരു 3/4 മണിക്കൂറിന്റെ പഠിപ്പാണ് ഈ 25 കൊല്ലം പഠിച്ച ആയുസ്. പുരുഷായുസിന്റെ ഏതാണ്ട് 1/4 കളഞ്ഞു കുടിച്ചത്. ശരിയല്ല, പഠിച്ചിട്ടോ ഇപ്പോഴും ആരെയെങ്കിലും പഠിപ്പിക്കണമെങ്കിൽ 1 മണിക്കൂർ പഠിപ്പിക്കാൻ 2 മണിക്കൂർ ശ്രമിക്കുകയും വേണം. ശരിയല്ല, പറയുന്നോ കടന്നു കൈയാണെന്ന് തോന്നും. പഠിക്കാതിരുന്നിട്ട് അന്നേരം ഏകാഗ്രതയോടെ ശ്രമിച്ചാലും അത് മതിയായിരുന്നു. ഭാഷ അറിയാവുന്ന ഒരുത്തന് ദൃശ്യങ്ങളെപ്പറ്റി പഠിപ്പിക്കാൻ അതിനേക്കാൾ വേണമെങ്കിൽ 1/2 മണിക്കൂറുടെ കൂടുതൽ വെച്ചോളൂ, അത്രയൊക്കെ വേണ്ടി വരുള്ളൂ. സാധനം ദൃശ്യമാണ് പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ അച്ഛനമ്മമാരും നിങ്ങളുടെ ഭരണാധികാരികളും നിങ്ങളുടെ വിദ്യാഭ്യാസ ദുരന്തരന്മാരും ചെയ്ത ചതിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഇത് വളരെ നല്ലപോലെ അറിയും. ദൃശ്യവും ദൃക്കും 2 ധ്രുവങ്ങളാണ്. കാഴ്ചയുടെ ഇതിഹാസം ഭൗതികമായതാണെങ്കിൽ കാഴ്ചയുടെ വൈകാരിക ഇതിഹാസം എന്താ? ചുരുക്കത്തിൽ നിങ്ങൾക്ക് 2 വ്യക്തിത്വമുണ്ട്, ഒന്ന് വൈചാരികം, ഒന്ന് വൈകാരികം. എഗ്രി? ഈ ലോക ജീവിതം വൈകാരിക ലോകത്താണ്. ശരിയല്ല, വൈകാരികമായി ചെയ്തു കൂട്ടുന്നത് അവരൻ്റെ അറിവിലെത്തുമ്പോൾ രക്ഷപ്പെടാൻ മാത്രമേ വൈചാരിക വ്യക്തിത്വം ആവശ്യമുള്ളൂ. എല്ലാ മനുഷ്യരും അവിടം മുതൽ ഇവിടം വരെ, ഏറ്റവും താഴെ ഞാൻ വരെ, ഈ മനുഷ്യരെ എടുത്താൽ അവന്റെ എല്ലാ കർമ്മത്തെയും നിയന്ത്രിക്കുന്നത് അവന്റെ വൈശ്വാനര ദർശനത്തിന് പിന്നിലൊളിക്കുന്ന ഒരു വികാരം മാത്രമാണ്. ശരിയും തെറ്റും എല്ലാം നിർണയിക്കുന്നത് ആ സമയത്ത് അവൻ എങ്ങനെ അത് കാണുമോ എന്ന ഒരു വികാരം മാത്രമാണ്. സത്യപ്രതിജ്ഞയുടെ ഘോഷ ഭരണഘടന വായിച്ചിട്ടില്ലാത്തവൻ അത് കൈകൊണ്ട് തട്ടുകയും ചെയ്യുന്നു. വായിച്ചു കൊടുക്കുന്ന സെന്റൻസ് ചീഫ് ജസ്റ്റിസ് വായിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് തന്നെ ഇത് മുഴുവൻ അറിയാവോ എന്ന് എനിക്ക് സംശയമാണ്. മനസ്സിലായില്ല, വകുപ്പ് ഉപവകുപ്പുമല്ല. കാരണം ഇത് കഴിഞ്ഞൊരു പ്രശ്നം ഉണ്ടായാൽ പ്രസിഡന്റ് വക്കീലന്മാരെ വിളിക്കുക, ഈ അവസരം എങ്ങനെ കട ഇത് മുഴുവൻ അറിയാമെങ്കിൽ പിന്നെ അയാൾ മറ്റവരെ വിളിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ല, അപ്പൊ അതൊരു ഭാവന മാത്രമാണ്. നിങ്ങളൊക്കെ ഓരോ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ്, അതിന്റെ ഭരണഘടന ഇന്നോളം വായിച്ചിട്ടല്ല നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തത്. ശരിയല്ല, അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്തിടത്തുള്ള ഒരു ജിംനാസ്റ്റിക്സ് മാത്രമാണെന്ന് നിങ്ങൾക്കറിയാം. നാലഞ്ച് പേര് ചേർന്ന് ഒരുത്തനെ ഏൽപ്പിച്ച് എഴുതി കൊടുത്ത എന്തെങ്കിലും അവിടെ കൊടുത്തൊന്ന് രജിസ്റ്റർ ചെയ്ത് കൊണ്ടുപോവാ, ബാക്കി നമുക്ക് പ്രവർത്തിക്കാമെന്ന് അറിയാം. ശരിയല്ല, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ നിങ്ങൾ തന്നെ വായിച്ചിട്ടില്ല. വളരെ വിചിത്രമാണ് ശാസ്ത്രം പഠിച്ച് ശാസ്ത്രജ്ഞന്മാരുടെ ലോകത്തായി വിഡ്ഢിതം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരമെടുത്ത വൈകുന്നവരെ അവിടെ വികാരം മാത്രമാവുള്ളത്, ഒരു വൈകാരിക വ്യക്തിത്വമാണ് തീരുമാനമെടുക്കുന്നത്. തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ബാഹ്യ വ്യക്തിത്വം വ്യാഖ്യാനങ്ങളും രക്ഷാകവചങ്ങളുമായി എത്തുന്നത്. വൈചാരിക വ്യക്തിത്വം ശരിയല്ല. തൂമ്പയെടുത്തടുത്ത വീട്ടിലെ സ്ത്രീക്ക് കൊടുത്തതും 10 രൂപ അവൾ കടം ചോദിച്ചപ്പോൾ കൊടുത്തതും ഭാര്യ കാണുമ്പോൾ പറയാനുള്ള ന്യായങ്ങളാണ് കരുണയും ബാധികാരിയും ഒക്കെ. ആ സമയത്ത് അവരുടെ ദാരിദ്ര്യം കണ്ടിട്ടൊരു വികാരം തോന്നിയാൽ കൊടുക്കും. മനസ്സിലായില്ല, അവരോടൊരു പ്രിയം തോന്നിയാൽ കൊടുക്കും. അവരിങ്ങോട്ടൊന്ന് കണ്ണിറുക്കി കാണിച്ചാലും കൊടുക്കും. മനസ്സിലായില്ല, ഇതെല്ലാം വികാരം തന്നെയാണ്. മനസ്സിലായില്ല, എനിക്കുണ്ട്, ഉള്ളവനാണ്, ഞാൻ വേണം കൊടുക്കാനെന്ന ഒരഹങ്ക തോന്നിയാലും കൊടുക്കും. ശരിയല്ല, ഉള്ളപ്പോ പിന്നെ നമ്മളല്ലേ കൊടുക്കണ്ടേ? ആ കൊടുക്കുന്നവർക്ക് ഒരു വികാരത്തിലാണ്. അത് കൊടുത്തതിന് പിന്നീട് മകനോട് പറയുന്ന ന്യായവും മകളോട് പറയുന്ന ന്യായവും ഭാര്യയോട് പറയുന്ന ന്യായവും അയൽവക്കാരനോട് പറയുന്ന ന്യായവും ഒന്നായിരിക്കില്ല. ആ വിചാരത്തെ പോലും ഒരു വികാരം ഭരിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് സാക്ഷരത ഉണ്ടാകാറില്ല. വിചാരത്തിൽ നിങ്ങളൊക്കെ സാക്ഷരന്മാരാണ്. ഇപ്പൊ വൈശ്വാനരന്റെ വ്യക്തിത്വം, വൈശ്വാനരൻ വിശ്വനരൻ, ദൃശ്യവുമായി ഇടപെടുന്നത് ഭൗതികമായി, മുമ്പ് പറഞ്ഞ പ്രമാണ ചൈതന്യവും പ്രമേയ ചൈതന്യവും പ്രമാതൃ ചൈതന്യവും ചേർന്നായാലും അവിടെ നിങ്ങൾക്കുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ ആ തലത്തിലല്ല. അതെവിടെയാണ്? ഒരു വസ്തു കാണുമ്പോൾ ഇതെന്ത് എന്നൊരന്വേഷണം നിങ്ങളുടെ നിശബ്ദതയിൽ എപ്പോഴെങ്കിലും ഉണരാറുണ്ടോ അഥവാ എപ്പോഴും ഉണരുന്നുണ്ടോ? ചോദ്യം മനസ്സിലായില്ല. കുട്ടിക്കാലത്ത് ഒരു സാധനം കണ്ടാൽ ചോദിക്കും അച്ഛനോടും അമ്മയോടും ഒക്കെ ഇതെന്തെന്ന്. ഇന്നും വസ്തു കാണുമ്പോൾ പുറത്തേക്ക് ചോദിക്കാത്ത ആ ചോദ്യം സജീവമാണോ? മുമ്പ് അത് അച്ഛനോട് ചോദിക്കും, ഇതെന്താ, ഇതാരാ? അമ്മയോട് ചോദിക്കും, ഇതെന്താ, ഇതാരാ? അയൽവക്കാരനോട് ചോദിക്കും, ഇതെന്താ, ഇതാരാ? ശരിയാണ്. ഇന്ന് നിങ്ങൾ മുതിർന്നപ്പോ ആ ചോദ്യം ആദ്യം ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. ഉണ്ടാവും. ഇത് എന്ന വൃത്തിവിശിഷ്ടമായ ഒരന്വേഷണം ആദ്യമുണ്ടായിട്ട് ഇത് ഇന്നതാണ് എന്ന് നിങ്ങൾ സങ്കൽപ്പിക്കുകയും മറ്റുള്ളവർ പറഞ്ഞതിൽ നിങ്ങൾ സങ്കല്പിക്കുകയും നിങ്ങളുടെ അറിവിൽ നിങ്ങൾ സങ്കല്പിക്കുകയും ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചതിൽ സങ്കല്പിക്കുകയും ചെയ്യുന്ന സങ്കല്പ വികല്പാത്മകമായ ഒരു മനോവൃത്തി വിഷയത്തിലുണ്ടാകുമോ? ഇനി ആ വിഷയം ബാഹ്യമായില്ലെങ്കിലും നിങ്ങൾ അതിൽ അഥവാ അത് നിങ്ങളിൽ ഉണ്ടായിരിക്കുമോ? അപ്പോൾ ഇതമെന്ന വൃത്തി മനോവൃത്തിയായി പരിണമിച്ചു. മനസ്സിന്റെ സങ്കല്പ വികല്പങ്ങളിൽ ജന്മജന്മാന്തരങ്ങളോളം നീണ്ടുപോകുന്ന സ്മരണകളിൽ നിന്ന് ചിന്തനകർത്തൃവായ ചിത്തം അതിനെ നിങ്ങളറിയുന്നു എന്ന് അറിയുന്ന ആയിരം കൽപ്പനകൾ കൊണ്ടുവരുമോ? മകനോട് നിങ്ങളൊരു കുഴി കുഴിക്കാൻ പറഞ്ഞാൽ കുഴിയെക്കുറിച്ച് നിങ്ങളുടെ മനോവൃത്തിയിൽ ഉദിച്ച് നിങ്ങളുടെ ചിത്തവൃത്തിയിൽ ആ കുഴിയുടെ ആവശ്യങ്ങളൊക്കെ പരിണമിച്ച് നിൽക്കുമ്പോൾ മകൻ കുഴിക്കുന്ന കുഴി നിങ്ങളുടെ മനോവൃത്തിയിലെ കുഴിയോ അവന്റെ മനോവൃത്തിയിലെ കുഴിയോ? അവന്റെ മനോവൃത്തിയിലെ കുഴിയാണ്. ആ കുഴി ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് അവൻ തീരുമാനിച്ചു കുഴിക്കുമ്പോൾ നിങ്ങളുടെ മറ്റൊരു മകൻ അടുക്കലുണ്ടെങ്കിൽ തുമ്പ അങ്ങനെയല്ല പിടിക്കേണ്ടതെന്ന് പറയുമോ? കുഴിക്കുന്നത് അവൻ, ഇങ്ങനെ പിടിക്കണം എന്ന് ഇവൻ പറയുന്നു. അപ്പോ ആദ്യം പിടിച്ചവന്റെ വൃത്തിയിൽ, ചിത്തവൃത്തിയിൽ തുമ്പ പിടിക്കേണ്ട ഒരു സ്മരണ, കുഴിയുടെ വലിപ്പത്തിന്റെ ഒരു സ്മരണ അവനിൽ ഉള്ളതുപോലെയല്ല ഇവനിലെങ്കിൽ ആദ്യമായി കുത്തുന്ന കുഴിയെക്കുറിച്ചുള്ള ഈ സങ്കല്പനം അവന്റെ ജന്മജന്മാന്തരങ്ങളോളം നീണ്ടതാണ്. ശരിയല്ല. അപ്പൊ ചിത്തവൃത്തിയിൽ നിന്ന് ഒന്ന് സംജാതമാകുന്നു. അപ്പോ ഇതം വൃത്തി, മനോവൃത്തി, ചിത്തവൃത്തി, നിശ്ചയാത്മികയായ ബുദ്ധിവൃത്തി, ഇതാണ് ഇതല്ല എന്ന് നിശ്ചയിക്കുന്നു. നിശ്ചയിച്ചു കഴിഞ്ഞാൽ അച്ഛനല്ല അപ്പൂപ്പൻ വന്ന് പറഞ്ഞാലും അവൻ സമ്മതിച്ചു തരില്ല. ശരിയല്ല. ഇത് ഇന്നതാണ് എന്ന് ഒരു വ്യക്തിയുടെ ബുദ്ധി നിശ്ചയിച്ചാൽ അതിന്റെ മേൽ ആര് കൊടുക്കുന്ന ഒരു ഉപദേശവും കേറില്ല. ശരിയല്ല. നിശ്ചയാത്മികയോ വൈയക്തികവും? നിശ്ചയാത്മിക ബുദ്ധി വൈയക്തികമാണ് എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയും നിശ്ചയിക്കുന്നത് അവന്റെ ഉള്ളിലെ അറിവിൽ നിന്നാണ്, പുറത്തെ വസ്തുവിൽ നിന്നല്ല. ഇപ്പൊ നിങ്ങൾ ഇന്ത്യയിൽ പോയി ഒരു വോട്ടിടുക, രാമൻ ചരിത്ര പുരുഷനോ അല്ലയോ എന്ന്. ഓരോരുത്തന്റെയും നിശ്ചയാത്മിക ബുദ്ധി അവന്റെ തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ശരിയല്ല. അതുകൊണ്ട് ഒരേ അഭിപ്രായം കിട്ടില്ല. ശരിയല്ല. അപ്പൊ നിശ്ചയാത്മിക ബുദ്ധി അവന്റെ വികാരത്തിനനുസരിച്ചാണ്. എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ അപ്പൂപ്പനെയും ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് എന്റെ അമ്മ പറഞ്ഞ എന്റെ നിശ്ചയാത്മിക ബുദ്ധി പറയാണ് അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല, അമ്മ വെറുതെ കള്ളം പറയുക. കണ്ടു പറയാൻ പറ്റുന്നതാണോ ഈ ലോകം മുഴുവൻ? അല്ല. നിശ്ചയാത്മിക ബുദ്ധി, വിശ്വാസം, വിശ്വാസ അധിഷ്ഠിതങ്ങളായ വികാരങ്ങൾ, അതിനെ സാധൂകരിക്കാൻ വിശ്വാസ അധിഷ്ഠിതങ്ങളായ തെളിവുകൾ, ഇവയെ അവലംബിച്ച നിഗമനങ്ങളിലെത്തുക. അപ്പൊ ഒരാളൊരു തെളിവിന് പോയാൽ മറ്റൊരാള് പോകുന്ന അതേ കാര്യത്തിലുള്ള തെളിവ് വേറൊന്നായിരിക്കും തീർച്ചയായും. കാരണം ഇന്ന് ഞാൻ നിൽക്കുന്ന ഒരു പറ്റം എന്റെ പൂർവവും ഉത്തരവും മധ്യവുമായിരിക്കുന്ന എന്റെ ജാഗ്രതവും എന്റെ സ്വപ്നവും എന്റെ വർത്തമാന ജീവിതവും എല്ലാം ചേർന്നു വരുന്ന ഭൂത ഭവ്യ ഭവിഷ്യത്തുകൾ ചേർന്നു വരുന്ന ഒരു വികാര വ്യക്തിത്വത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് എന്റെ മനോവൃത്തി, എന്റെ ചിത്തവൃത്തി, എന്റെ ബുദ്ധിവൃത്തി പെരുമാറുന്നത്. അപ്പൊ ഇന്നത്തെ എന്റെ ഓർമ്മകൾ, ഇന്നത്തെ എന്റെ നിശ്ചയാത്മിക അതാ നാളെ ഇതായിരിക്കില്ല, നാളെ ഇതായിരിക്കണമെന്നില്ല. ആയിരിക്കില്ല എന്നല്ല പറയണ്ടേ, ആയിരിക്കണമെന്നില്ല. അതാണ് ഋജുവായ ഭാഷം. നീറ്റ് നോട്ട് ബി. അന്നൊരു ഉടുപ്പില്ലാതെ ചിലപ്പോ ഞാൻ പറയും അന്ന് ഞാൻ കള്ളം പറഞ്ഞതാണ്. മനസ്സിലായില്ല. അന്ന് ചിലരെന്നെ പ്രേരിപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പോഴ പ്രേരണയിൽ ചാർത്തുമ്പോഴും അന്ന് എന്റെ ഒരു വികാരം അതിന് കാരണം. മനസ്സിലായില്ല. ഇന്ന് വേറൊരു വികാരം അതിന് കാരണം. ഇപ്പൊ ചുരുക്കത്തിൽ ഇതം വൃത്തി, മനോവൃത്തി, ബുദ്ധിവൃത്തി അല്ലെങ്കിൽ നിശ്ചയാത്മിക വൃത്തി, ഈ വൃത്തികളിൽ വസ്തു എത്തിയാൽ ഇത് ഞാനാണ്, ഇത് ഞാനല്ല എന്ന് രണ്ട് ധ്രുവം ഉണ്ടാവും. ഇതുകൊണ്ട് എന്റെ സുഖം, ഇത് എന്റെ ദുഃഖം. ആദ്യം തുടക്കത്തിൽ വസ്തുവേ ഉള്ളൂ. മനസ്സിലായില്ല. വസ്തു വെളിയിലാണ്, ഈ മൈക്ക് വെളിയിലാണ്. ഇതെന്ത് എന്നതിന് ഉത്തരം കിട്ടി. മൈക്ക്, ഈ മൈക്ക് എന്റെ അച്ഛൻ്റെതാണ്. അച്ഛന്റെ ഓർമ്മകൾ ഇതിലുണ്ട്. ഈ മൈക്ക് നിശ്ചയമായി എന്റെ അച്ഛൻ ഹൃദയം പോലെ സൂക്ഷിച്ചതാണ്. ഈ ബുദ്ധിവൃത്തിയിൽ എത്തുമ്പോൾ ഈ മൈക്ക് എനിക്ക് സുഖമാണ്, ഇത് കേടില്ലാതിരിക്കണം, ഇത് സൂക്ഷിക്കണം. അതല്ല കുട്ടി തട്ടി അവനെ മൈക്ക് നശിപ്പിക്കും, അതെനിക്ക് ദുഃഖമാണ്. മനസ്സിലായില്ല. അപ്പൊ ഈ വസ്തുവിൽ ഞാൻ വന്നു ചേർന്നു. എങ്ങനെയാണ് കാണുന്നതെന്നാണ് ഈ കൂട്ടർ പറയുന്നത്. ആദ്യത്തെ കൂട്ടർ പറയുന്നത് ഭൗതികമായി സമ്മതിച്ചു, പക്ഷെ അവർ ആ ഭൗതികത്തിൽ നിർത്തിയില്ല. അവർ പറഞ്ഞു കാഴ്ചയ്ക്ക് മറ്റൊരു ഇതിഹാസമുണ്ട്, അതിതാണ്. ഇതാണ് സുഖദുഃഖങ്ങളെ നിശ്ചയിക്കുന്നത്. ശരി പോലെ, രണ്ട് ശരി പോലെ തോന്നുന്നുണ്ടോ? ഒരു ഒരു വസ്തു കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്റെ സുഖവും എന്റെ ദുഃഖവും ഉടനെ ഉണർന്നു വരുമോ? എന്റെ ദുഃഖം ഉണർന്നു വന്നാൽ അത് കാണരുത്, അത് നശിപ്പിക്കണം, അത് മുമ്പിൽ പെടരുത് എന്നൊക്കെ നിർബന്ധം വരുമോ? അത് സുഖം തരും, അത് എന്റെ സുഖമാണ്, ഞാൻ അതിലുണ്ട് എന്ന് തോന്നിയാൽ അതിനെ ആശ്ലേഷിക്കാൻ, അത് കയ്യിലെടുത്തു വെക്കാൻ, അത് കൂടെ കൊണ്ടുപോകാൻ തോന്നുമോ? അങ്ങനെയാണോ നിങ്ങൾ ഈ ലോകത്തിലെ വസ്തുക്കളൊക്കെ കൂടെ കൊണ്ടുപോകുന്നതും വലിച്ചെറിയുന്നതും ഓരോന്നും എടുത്ത് അടുത്തു വെക്കുന്നതും ഓരോന്നും എടുത്ത് അകലെ വെക്കുന്നതും? ഓരോന്നും എടുത്തു വെക്കുമ്പോൾ എന്റെ സുഖമാകുന്ന വസ്തു വേറൊരുത്തന്റെ, വേറൊരാളുടെ, വേറൊരുവരുടെ, വേറൊരു സമൂഹത്തിന്റെ സുഖമായി തീർന്നാൽ എന്റെ സുഖം നഷ്ടപ്പെടുമല്ലോ എന്ന് ഓർത്ത് അതിന് വേദി കെട്ടി സ്വന്തമാക്കുന്നതെല്ലാം ഈ വൃത്തിയിലാണോ? എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുമ്പോ ഇതൊന്നും ഇവിടെ കാണരുത്. എന്തോ നിങ്ങളുടെ ഒരു ഇന്ന് വല്ല വഴക്കുണ്ടാക്കിയിട്ടാണോ വന്നത്? എന്തെങ്കിലും കാര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞു തരുന്നതിന് പോയി നോക്കുകയും ചെയ്യുകയും ബാക്കി ഭാര്യ ഭർത്താക്കന്മാരാരും വന്നിട്ടില്ലായിരിക്കുന്നതായിരിക്കും അല്ലെ? അവിടെ ആ വസ്തു ഇതം വൃത്തിയിൽ നിന്ന് അഹം വൃത്തിയിലേക്ക് പരിണമിച്ചിട്ട് ഇത്രയും പണി വൈശ്വാനര സങ്കല്പം മുതൽ പ്രാജ്ഞ സങ്കല്പം വരെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ നിർണയിച്ചു കടന്നു പോകുന്നു. ഒന്ന് ഇന്ദ്രിയജനിത അനുഭവം, രണ്ട് ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധത, മൂന്ന് ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുബുദ്ധത. ഇങ്ങനെ അതിന്റെ ക്രമിക വികാസം. വീട്ടിൽ രസം വെക്കാറുണ്ടോ? കൽച്ചട്ടിയിലോ കലത്തിലോ ഒന്നും കറണ്ട്. കൽച്ചട്ടിയിലും കലത്തിലും ഒക്കെ രസം വെച്ചിട്ട് ആ കലവും നല്ലൂല തേക്കുക, നല്ലൂല കഴുകുക, ചൂടുവെള്ളം ഒഴിച്ച് കഴുകുക, കുറെ ചൂടുവെള്ളം അത് തിളപ്പിച്ച് കഴുകി കളയുക, എന്നിട്ടൊരു കാപ്പി തിളപ്പിക്കുക. ആ ഒരു വാസന ഉണ്ടാവും, രസത്തിൻ്റെ വാസന ഉണ്ടാവും. ഇതുപോലെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായി സംയോജിക്കുന്ന വ്യക്തിത്വം വൈശ്വാമരൻ, ഇന്ദ്രിയജനിത വാസന സ്ഥൂലമായ ശരീരത്തിൽ ബാഹ്യമായി വിഷയമിരുത്തി ബഹിഷ്പ്രജ്ഞനായി അനുഭവിക്കുന്നത് സ്ഥൂല ശരീര താതാത്മ്യത്തിലാണ്. അവിടെ വാസന കയറിയിട്ടില്ല. ഇന്ദ്രിയജനിത അനുഭവം ഉൽപ്പന്നമാക്കുന്ന വാസന മുമ്പേ ആ കൽച്ചട്ടിക്ക് വെച്ച പോലെ, വിഷയം പോയിട്ടും അതിന്റെ ഭാനം നിലനിൽക്കുമാറ് നിലനിർത്തുന്നത് സൂക്ഷ്മ ശരീരത്തിലാണ്. അതിനാണ് ഇന്ദ്രിയ ജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധത എന്ന് പറയും. അതേ ഇന്ദ്രിയ ജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുബുദ്ധമാവും, പ്രകടമാകാതെ ഒളിഞ്ഞിരിക്കും, അത് ഗാഢമായ സുഷുപ്തിയിലാണ്. ഇങ്ങനെ മൂന്ന് പാദങ്ങളാണ് നമുക്ക് പഠിക്കാം. അതിലൊന്നാം പാദമാണ് വൈശ്വാ. അതിൽ വൈശ്വാനരന്റെ ജാഗ്രതാകുന്ന സ്ഥാനം, ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഇപ്പൊ ഉണർന്നാണോ ഇരിക്കുന്നത്? അല്ല, സ്ഥൂലഭുക്കായിരിക്കുന്ന അവസ്ഥ അല്പേയുള്ളൂ. ഉണർന്നിരിക്കുമ്പോഴൊക്കെ തൈജസ്സനുണ്ട് കൂടെ, അതുകൊണ്ട് സ്വപ്നമായതാണ്. ഉറങ്ങുമ്പോഴും കൂടുതൽ സ്വപ്നമാണ്. ഉറക്കത്തിലും ഉണർവിലും ഒരുപോലെ നിലകൊള്ളുന്നവനാണ് തൈജസ്സൻ, ഉഭയത്വമുള്ളവനാണ്. അതുകൊണ്ട് ഉണർവ് അത്യപൂർവമാണ്. വിഷയം സ്ഥൂലമായി കാണുന്നത് വളരെ കുറച്ച് സമയമുള്ളൂ. എ സൈക്കോളജിക്കൽ സെറ്റ് എന്ന് കാനനെ ഉദ്ധരിച്ച് വില്യം അബ്ദുഗൽ പറയുമ്പോൾ അതിതിന്റെ ഏതാണ്ട് അടുത്തു വരും. കൃത്യമല്ല. വഴിയുടെ അങ്ങേപ്പുറത്തുള്ള മയിൽക്കുറ്റിയിലിരിക്കുന്ന ഓന്തിനെ, വഴിക്കിങ്ങേരിയിലിരിക്കുന്ന പൂച്ച കാണും. അതിന്റെ കാല് മുന്നോട്ട് നീട്ടും, അതിന്റെ മുൻകാലുകൾ മുന്നോട്ട് നീട്ടും, നഖങ്ങൾ പുറത്തേക്ക് വരും. ഒരു നോട്ടവും ഒരോട്ടവും പിടിക്കാമെന്ന് വിചാരിച്ചാ പോകുന്നു, പക്ഷെ നിങ്ങളുടെ വണ്ടി കയറി അവൻ തീരും.